നമസ്കാരം. ജ്യോതിർഗമയയുടെ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിന്റെ നിർവചനങ്ങൾ അനവധിയാണ്. ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ, ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളതിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അർത്ഥങ്ങൾ വെളിവാകുമ്പോഴാണ് നമുക്ക് വിവേകം ഉദിക്കുന്നത്. ജീവിതത്തിന്റെയും നിർവചനം എന്താണ്? ശാന്തിയുടെ ആഴങ്ങളിലേക്കുള്ള യാത്ര നമ്മളെ ഏതുവരെ എത്തിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓരോ ഗുണങ്ങളുടെയും ആഴത്തിലേക്കുള്ള തിരിച്ചറിവ് നമ്മളെ ജീവിതത്തിന്റെ പുതിയ മേഖലകളിലെത്തിക്കും. ജീവിതം തന്നെ സുന്ദരമായ ഒരു അനുഭവമായി മാറും. ജീവിതം ജീവിക്കുന്നത് ഏറ്റവും മനോഹരമായ അനുഭൂതിയായി മാറും. ആ അനുഭൂതിയിലേക്ക് എത്തിക്കുക തന്നെയാണ് ജ്യോതിർഗമയുടെ ലക്ഷ്യവും. ഇന്ന് പുതുമയാർന്ന ഒരു വിഷയവുമായി ജ്യോതിർഗമയ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഭക്തി എന്നാൽ എന്താണ്? പുരാതന കാലം മുതൽക്ക് തന്നെ, ഋഷിമുനിമാരുടെ കാലഘട്ടം മുതൽ, ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈശ്വരനുമായുള്ള ചേർച്ചയെക്കുറിച്ച് എത്രയോ മുനിപുംഗവന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ, സമൂഹത്തിലെ ദുരാചാരങ്ങളുടെ കാഠിന്യം കാണുമ്പോൾ, നമുക്ക് വീണ്ടും ഇവിടെ ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. ഭക്തി എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം? എന്താണ് യഥാർത്ഥ ഭക്തി? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ഇന്ന് നമ്മുടെ മുന്നിൽ ബ്രഹ്മകുമാരി സിശുരിയ വിശ്വവിദ്യാലയത്തിന്റെ പാലക്കാട് മലപ്പുറം ശാഖകളിലെ രാജയോഗ ടീച്ചറായ പവിത്ര ബെഹൻ നമ്മുടെ കൂടെയുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
ശാന്തി.
നമ്മൾ ഇന്ന് ഭക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ജ്യോതിർഗമയ ഓരോ എപ്പിസോഡിലും വളരെ ആഴമേറിയ ഉൾക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. ഭക്തി ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ, എല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരാനും അല്ലെങ്കിൽ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാനും വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഭക്തിയുടെ പ്രസക്തി എന്താണ്?
അതായത് കലിയുഗി ലോകമാണല്ലോ. ഒന്ന്, കലിയുഗത്തിൽ തന്നെ കലഹങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞിട്ടുള്ള സമയം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ മനുഷ്യര് തന്റെ ജീവിതത്തിൽ, അത് പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിലായിക്കോട്ടെ, കൂടുതലും പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടി മനുഷ്യന് ഒരു ഊർജം ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഒരു പരമോന്നതായിട്ടുള്ള ഒരു സ്രോതസ്സിന് മേൽ വിശ്വാസം അർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനെ ഓർമ്മിക്കുന്നു. അതിലൂടെ അവർക്ക് ഊർജം ലഭിക്കുള്ളൂ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.
അപ്പൊ യഥാർത്ഥത്തിൽ ഭക്തി ഒരു ഊർജ സ്രോതസ്സായി മാറ്റണം. ഇവിടെ ഭക്തി, യഥാർത്ഥത്തിൽ ഭക്തിയിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭക്തിയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്?
വാസ്തവത്തിൽ ഭക്തി അർത്ഥം തന്നെ സ്നേഹം എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യൻ ഭക്തി ചെയ്യുമ്പോൾ ചെയ്യുന്നതൊരു യാചന മാത്രമാണ്. ഈശ്വര, എനിക്ക് അത് തരണേ, ഇത് തരണേ. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടാവും, പലരും അവര് വഴിപാട് നടത്തുന്നതും അർച്ചനകൾ നടത്തുന്നതും പുഷ്പാഞ്ജലികൾ നടത്തുന്നതും എല്ലാം അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ്. എന്റെ മകന് ഈ ഒരു ജോലി ശരിയാക്കി തരണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഇന്ന സ്വഭാവം മാറ്റണം, അല്ലെങ്കിൽ മദ്യപാനം മാറ്റണം. ഇപ്പൊ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവര് ഇപ്പൊ യാചിക്കുകയാണ് ഈശ്വരന്റെ മുന്നിൽ അവര്. വാസ്തവത്തിൽ നമുക്ക് യാചനയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ യാചിക്കുന്നത് ശരിക്കും ഒരു യാചകനാണ്, അല്ലെ? നമ്മൾ തന്നെ വീട്ടിൽ നമുക്കറിയാം, ഒരു യാചകൻ വരുന്ന സമയത്ത് അമ്മാതായി വല്ലതും തരണേന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണം. അപ്പോ വാസ്തവത്തിൽ നമുക്ക് ഈശ്വരനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഭക്തിയിൽ യാചിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ബന്ധം, നമ്മള് ഭക്തി അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുമ്പോഴും പലപ്പോഴും ഇപ്പോ യാചിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ യാചിക്കുമ്പോഴും എനിക്ക് ഇപ്പൊ സിസ്റ്റർ, ഈ യാചിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതും വളരെ കുറച്ചാണല്ലോ. പക്ഷെ ഒരു ഒരു കുട്ടിക്ക് അവിടെ ഒന്നും ചോദിക്കാൻ,
അതാണ് അവിടെയാണ്, അതായത് ഇപ്പോ യാചിക്കുമ്പോ നമ്മൾ എത്ര ചോദിക്കണോ അത്രേ കിട്ടുള്ളൂ. അപ്പോ നമ്മൾ ഈശ്വരന്റെ മുന്നിൽ വാസ്തവത്തിൽ യാചിക്കേണ്ട ആവശ്യമില്ല. അത് ഈശ്വരനും നമ്മളും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഭക്തിയിൽ തന്നെ ഒരു വാക്കുണ്ട്, ത്വമേവ മാതാശ്ശേ പിതാ ത്വമേവ ത്വമേവ ബന്ധു സഖാ ത്വമേവ. അതായത് ഈശ്വര അങ്ങ് തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും, മാതാവും പിതാവും ബന്ധുവും സ്വാമിയും സഖാവും സർവസ്വമാണ്. അപ്പൊ ഈശ്വരൻ നമ്മുടെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് എങ്കിൽ ആ സംബന്ധത്തിന്റെ ആധാരത്തിൽ ഒരു കുട്ടി ഒരിക്കലും ഒരു അച്ഛനും അമ്മയോടും എന്ത് ചെയ്യാറില്ലേ, യാചിക്കേണ്ട
ആവശ്യം വരില്ല.
എന്താ ആവശ്യമുണ്ടോ അച്ഛനമ്മ സ്വയം അത് അറിഞ്ഞ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടി അത് അവകാശത്തോടുകൂടി കുട്ടിക്ക് അത് കിട്ടാനുള്ള ഒരു ഇതുണ്ട്.
സിസ്റ്റർ, ഇവിടെ ഇപ്പോ ഈശ്വരന്റെ കാര്യം പറഞ്ഞപ്പോഴും ഭക്തി നമ്മൾ പല രീതിയിൽ ചെയ്യുന്നു. ചിലർ ഇഷ്ട ദേവീ ദേവന്മാരെ പൂജിക്കുന്നു,
ചിലർ ഗുരുക്കന്മാരുടെ
ഗുരുക്കന്മാരെ പൂജിക്കുന്നു. അപ്പൊ ഭക്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇതിൽ ഏത് മാർഗം, ഇതിലിപ്പോ ഏത് ശരിയാണ് അല്ലെങ്കിൽ ഏത് ശരിയല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും?
അതായത് ഇപ്പൊ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ വാസ്തവത്തിൽ ഭക്തി തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സ്വാർത്ഥപരമായ ഭക്തി, പിന്നൊന്ന് നിസ്വാർത്ഥ ഭക്തി. അപ്പോ ഇന്നത്തെ ലോകത്തിൽ, ഈ കലിയുഗ ലോകത്തിൽ കൂടുതലായിട്ടും മനുഷ്യർ ചെയ്യുന്നത് സ്വാർത്ഥ ഭക്തിയാണ്. അതായത് അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈശ്വരനെ സമീപിക്കുക. ഇപ്പൊ സന്ധ്യാനേരത്ത് ഒരു ദീപം തെളിയിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചടങ്ങ് എന്നുള്ളത് മാത്രമേ അവരിതാക്കുന്നുള്ളൂ. ആ ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കർമ്മത്തിലേക്കോ അല്ലെങ്കിൽ ഒന്നിലും അവർ ആ സത്യസന്ധത പുലർത്തുന്നില്ല. അവരുടെ വാക്ശുദ്ധി ആയിക്കോട്ടെ, കർമ്മശുദ്ധി ആയിക്കോട്ടെ, ഇവൻ ധനശുദ്ധി സമ്പാദിക്കുന്ന രീതി ആയിക്കോട്ടെ, ഇതൊന്നിലും അവർ ആ സത്യസന്ധത പുലർത്തുന്നില്ല.
തോന്നുന്നു അത് ഈ ചെയ്യുന്നത് ഇപ്പോ വളരെ നിഷ്ഠയോടുകൂടി ചെയ്യുന്നു എന്ന് പറയുന്നവരും ഈ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളിലേക്ക് വ്യവഹാരങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഒരു സത്യസന്ധതയുടെ
കുറവ് നല്ലോണം ഉണ്ട്.
അപ്പൊ എനിക്ക് തോന്നുന്നു അത് യഥാർത്ഥമായിട്ട് ഈ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെന്റ് മനസ്സിന്റെ ഒരു ലയനം സംഭവിക്കാത്തത് കൊണ്ടാണോ?
തീർച്ചയായിട്ടും. കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ഈശ്വരന്റെ മേലെ നമുക്ക് വളരെയധികം വിശ്വാസം വേണം. നമ്മൾ ആരെ ഭക്തി ചെയ്യുന്നു, അതിഷ്ട ദേവീ ദേവന്മാരെ ആയിക്കോട്ടെ, ആ ചിലർ ഗുരുക്കന്മാരുടെ ഇതിൽ പോണവരുണ്ടാവും, അപ്പൊ അവരുടെ മേലെയുള്ള സമ്പൂർണ്ണ വിശ്വാസം. പിന്നെ അതേപോലെ ഒരു ഭക്തൻ ആവശ്യം ഭാവനയാണ്. അതായത് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നു അതിനുള്ള പൂർണ്ണമായിട്ട് നമ്മൾ ആ കാര്യത്തിൽ മുഴുകുക.
എനിക്ക് തോന്നുന്നു ഇപ്പൊ വിശ്വാസം മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ശക്തിയാണ് എന്ന് പറയുന്നു. അപ്പോ വിശ്വാസം കൊണ്ട് ഭക്തി ഉണ്ടാവുകയാണോ അതോ ഭക്തി ചെയ്തുകൊണ്ട് വിശ്വാസം വരികയാണോ?
അല്ല, നമുക്ക് ആദ്യം ഈശ്വരന്റെ മേൽ സമ്പൂർണ്ണ വിശ്വാസം ആവശ്യമാണ്. അപ്പൊ ആ സമ്പൂർണ്ണ വിശ്വാസത്തിന്റെ ആധാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനാണ് യഥാർത്ഥ ഭക്തി.
ഞാൻ എന്തൊക്കെ തന്നെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും എന്നെ സഹായിക്കാനുള്ള
ഒരു ഊർജം അല്ലെങ്കിൽ ഒരു സ്രോതസ്, ഇപ്പോ എന്റെ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ കമ്പനിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് ഒരു ശക്തിയുടെ ആവശ്യമുണ്ട്. ആ ശക്തി എന്നെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം.
ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ ആ ഒരു ഒരു ബന്ധം, പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ആരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ ഇവിടെ ഈശ്വരൻ എന്നെ കുറിച്ച് വളരെയധികം സിദ്ധാന്തങ്ങളും തിയറികളും ഒക്കെ ഉണ്ടെങ്കിലും ഈശ്വരൻ ആരാണ്, അല്ലെങ്കിൽ ഈശ്വരൻ എങ്ങനെയാണ്, ഈശ്വരനുമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും?
അതായത് ഈശ്വരന്റെ പൂർണ്ണ അറിവില്ലാതെ ഒരിക്കലും നമുക്ക് ഈശ്വരനെ ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു വ്യക്തിയാണെങ്കിൽ കൂടിയിട്ട് അപ്പൊ ആ വ്യക്തിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള പരിചയം, ബ്രദർ പറഞ്ഞ പോലെ ആരാണ് എന്താണെന്ന് അറിയാതെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമുക്ക് ഈശ്വരൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു സർവോപരി സർവോന്നതമായിട്ടുള്ള ഒരു പരമമായൊരു ശക്തിയാണ്. അപ്പൊ ആ ശക്തി തന്നെയാണ് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഏതൊക്കെ ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ ഓരോ ജന്മവും എന്നെ കാത്തുരക്ഷിക്കുന്ന ആ ഒരു ശക്തി മാത്രമാണ്.
പക്ഷെ അപ്പോഴും സിസ്റ്റർ അവിടെ അതും ഒരു ഒരു വിശ്വാസത്തിന്റെ ആധാരത്തിലല്ലേ? ആ ശക്തി ആരാണ്, എവിടെയാണ്, എവിടെ ഇരിക്കുന്നു? എന്നെ കുറിച്ച് പലരും ചോദിച്ചു ഈശ്വരൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് എങ്ങനെ അറിയും? അപ്പൊ ഈശ്വരനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു ഒരു തിരിച്ചറിവ്
നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതായത് പല ധർമ്മത്തിലും പല പല പേരുകളിലും പല പല രീതിയിലാണ് പലരും ഈശ്വരനെ ഓർമ്മിക്കുന്നത്. ഇപ്പോ മുസ്ലിം സഹോദരന്മാരനെ പറയും അല്ലാഹു, അല്ലാഹു നൂറാണ് അല്ലെങ്കിൽ പ്രകാശമാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട് ഗോഡ് ഈസ് ലൈറ്റ്, ഈശ്വരൻ പ്രകാശമാണ്. ഇവൻ ഭഗവത്ഗീതയിലടക്കം അർജുനൻ ഇങ്ങനെ പറയുന്നുണ്ട് 1000 കോടി സൂര്യ ചന്ദ്രൻ ഉദിച്ചുയർന്ന പ്രകാശത്തെ കണ്ടു. അപ്പൊ എല്ലാവരും ആ പ്രകാശ സ്വരൂപനായിട്ടുള്ള ഈശ്വരനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈശ്വരൻ അർത്ഥം സർവമാന്യനായിരിക്കണം, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ശക്തിയായിരിക്കണം.
അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഇങ്ങനെ ഈശ്വരനുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും ഈശ്വരൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഈശ്വരൻ എല്ലാവിടെയും ഉണ്ട്, ഈശ്വരൻ നിങ്ങളിലും എന്നിലും ഉണ്ട്. അപ്പൊ എന്റെ സംശയം ഇപ്പൊ എന്നിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എവിടെയാണ് ഈശ്വരനെ?
നമ്മൾ കേട്ടിട്ടുണ്ട് ഈശ്വരൻ സർവവ്യാപിയാണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഒരു ഭക്തനും ഭഗവാനും തമ്മിൽ ഒരൊറ്റ സെക്കൻഡിന്റെ സ്നേഹത്തിന്റെ സങ്കല്പത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരു സങ്കല്പത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും ഈശ്വര ഭഗവാനെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എവിടെയോ ഉള്ള പോലെയാണ് വിളിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്നേഹത്തോടുകൂടി ഒരു സെക്കൻഡ് വിചാരിക്കുമ്പോൾ ആ ഒരു ഇത് മാത്രം ദൂരം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവിടെയും വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അല്ലെ, കല്ലിലും ഉള്ളിലും തുണിലും തുരുമ്പിലും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പുരാണത്തിൽ കേട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ ഇവിടെയെല്ലാം ഈശ്വരനുണ്ട് എങ്കിൽ, എല്ലായിടത്തും ഭഗവാനുണ്ട് എങ്കിൽ അല്ലെ, നമുക്ക് ഈശ്വരനെ എന്നാ പിന്നെ എല്ലായിടത്തും കാണാൻ കഴിയണം.
തീർച്ചയായും അതാണ് എന്റെ സംശയം. കാരണം ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട്
അനീതികളാണ് നടക്കുന്നത്,
അനീതി വർദ്ധിച്ചു വരുന്നു. അപ്പോ എന്തുകൊണ്ട് ഈശ്വരൻ ഒന്നാമത് എന്തുകൊണ്ട് അതിൽ ഇടപെടുന്നതായി കാണുന്നില്ല? അതൊരു വലിയ സംശയമാണ്, പലരും ചോദിക്കാറുള്ള ഒന്നാണ്, എന്തുകൊണ്ട് ഇടപെടുന്നില്ല? പിന്നെ കൂടുതൽ വ്യക്തമാവേണ്ട ഒരു കാര്യം, ഇവിടെ കല്ലിലും ഉള്ളിലും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉള്ളത്? അപ്പോ എവിടെയും കാണാൻ പറ്റാത്തൊരു ശക്തി ഞാൻ എങ്ങനെ?
അല്ല, നമ്മൾ ഈശ്വരനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ്, പ്രപഞ്ചനാഥനാണ്. ഈശ്വരൻ ലോകത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് ലോകം അങ്ങനെയായിരുന്നില്ല, വളരെ മനോഹരമായിട്ടുള്ള ലോകമായിരുന്നു. പക്ഷെ പിന്നീട് മനുഷ്യൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കൊണ്ടാണ് ലോകം ഇങ്ങനെയായത്. അതുകൊണ്ട് മനുഷ്യന്റെ കർമ്മത്തിൽ ഒരിക്കലും ഈശ്വരനെ ഇടപെടേണ്ട ആവശ്യമില്ല. അത് ഭഗവാൻ തന്നെ പറയാറുണ്ട്, അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവന് തന്നെ കിട്ടും, അത് മനുഷ്യൻ തന്നെ അനുഭവിക്കണം.
അവിടെയാണ് സിസ്റ്റർ എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ കർമ്മം ചെയ്തു, അത് നല്ലതാണെങ്കിൽ എന്റെ ശ്രേഷ്ഠമായ റിസൾട്ട് കിട്ടി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കലിയുഗം എന്ന് പറഞ്ഞു, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ ധാരാളം നമ്മൾ കാണുന്നു. അപ്പോ ഇവിടെ നമ്മുടെ കർമ്മം മോശമായി, മോശമായ റിസൾട്ട് ഉണ്ടാവുന്നു. ഈശ്വരന്റെ റോൾ ഇവിടെ പിന്നെ എന്താണ്?
അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ റിസൾട്ട് അതിൽ ഒരിക്കലും ഈശ്വരന്റെ റോളില്ല. പക്ഷേ മനുഷ്യരെ ഉള്ളുകൊണ്ട് ഭഗവാനെ വിളിക്കുമ്പോൾ, ഈശ്വരനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളത് അതിനെ തരണം ചെയ്യാനുള്ള ശക്തി തരിക എന്നുള്ളതാണ് ഈശ്വരന്റെ റോള്. വാസ്തവത്തില് മനുഷ്യൻ പറയാറുണ്ട്, സുഖവും ദുഃഖവും രണ്ടും നൽകുന്നത് ഈശ്വരനാണെന്നുള്ളത്. പക്ഷെ മനുഷ്യൻ ദുഃഖം വരുമ്പോ ആരെയും വിളിക്കണ? ഈശ്വരനെയാണ് വിളിക്കുന്നത്. അപ്പൊ ദുഃഖം വരുന്ന സമയത്ത് ഈശ്വരനെ വിളിക്കണോ അർത്ഥം, തീർച്ചയായിട്ടും സുഖം നൽകുന്നതുകൊണ്ടാണല്ലോ, സുഖത്തിന്റെ അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിന്റെ ഇതുമായിട്ട് ഈശ്വരന് ഒരിക്കലും ഒരു റോളും ഇല്ല.
സിസ്റ്റർ നേരത്തെ സ്വാർത്ഥ ഭക്തിയെക്കുറിച്ചും നിസ്വാർത്ഥ ഭക്തിയെക്കുറിച്ചും പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന ഭക്തി അത് സ്വാർത്ഥമാണോ നിസ്വാർത്ഥമാണോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും?
അത് സ്വാർത്ഥ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്യാം. അതായത് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ, നമ്മളുടെ സ്വന്തം ബന്ധുമിത്രാദികളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈശ്വരനോട് തുറന്നു പറയുമല്ലോ. എല്ലാവരും അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് അത് തന്നെയാണ് ചെയ്യുക. അപ്പോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്തി ചെയ്യുന്നതിനെയാണ് സ്വാർത്ഥ ഭക്തി എന്ന് പറയാം. പക്ഷെ നിസ്വാർത്ഥ ഭക്തി എന്ന് പറയുമ്പോൾ ഉള്ളുകൊണ്ടുള്ള ഭക്തി, ഉള്ളുകൊണ്ടുള്ള സ്നേഹം. അപ്പൊ നിസ്വാർത്ഥ ഭക്തിയുടെ ഉദാഹരണമാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഭക്തമീരയുടെ ഭക്തി. ഭക്തമീര ശ്രീകൃഷ്ണനെ എങ്ങനെ കണ്ടിരുന്നു? ഗിരിധര ഗോപാലൻ എന്റെ പതിയാണ് എന്നുള്ള അർത്ഥത്തിൽ ആ പതിയുടെ സംബന്ധമാണ് പുലർത്തിയിരുന്നത്. അതുപോലെ ഭക്ത ഹനുമാൻ രാമനെ, അല്ലെ, തന്റെ അച്ഛനും അമ്മയും പോലെയാണ് ശ്രീരാമനെയും സീതയും കണ്ടിരുന്നത്. അങ്ങനെ പല പല ഉദാഹരണങ്ങൾ.
രാമന്റെ കാര്യം പറയുമ്പോ ആ ഹൃദയം,
അതെ, നമ്മൾ ചില ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, ഹൃദയം പിളർന്നിട്ട് രാമനെയും സീതയും കാണിച്ചിട്ട്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഈ ഹനുമാന്റെ ഉദാഹരണം പറയുമ്പോൾ തന്നെ ഈ കുരങ്ങൻ എന്ന് പറയുന്നത് ഏറ്റവും ചഞ്ചലതയുള്ള വ്യക്തിത്വമാണ് അല്ലേ? അങ്ങനെയുള്ള ചഞ്ചലതയുള്ള ഒരു കുരങ്ങൻ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായിട്ട് മാറുക. കാരണം ഹനുമാനെ പോലെ ശക്തി വേറെ ആർക്കുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഇതിഹാസങ്ങൾ രചിച്ചവർ ഈ കാര്യം, ഹനുമാന്റെ ഒരു ഉദാഹരണം തന്ന യഥാർത്ഥ ഭക്തി മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ?
അതായത് ഹനുമാൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഹനുമാന് തന്റെ ഹൃദയത്തിൽ ശ്രീരാമൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തന്നെ രാമായണത്തിൽ കണ്ടിട്ടുണ്ട്, ഏതൊരു കാര്യം തുടങ്ങുന്ന സമയത്തും ഹനുമാൻ ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അതായത് ശ്രീരാമന്റെ സ്മൃതിയിലാണ് ഹനുമാൻ ഏതൊരു കാര്യവും ചെയ്തിരുന്നത്. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിക്കോട്ടെ, ഇപ്പോ ലങ്കയ്ക്ക് പോകുന്ന സമയത്ത് ജാംബവാൻ പറഞ്ഞിട്ട് ഹനുമാൻ ചാടിയല്ലോ, അപ്പൊ കൂടിയിട്ട് ശ്രീരാമന്റെ ആ ഒരു സ്മൃതിയോടുകൂടിയിട്ട് അത് ചെയ്തതുകൊണ്ടാണ് തന്റെ കർത്തവ്യം വിജയകരമായിട്ട് പൂർത്തിയാക്കി തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ, കാരണം കുരങ്ങെന്ന് പറയുമ്പോൾ ഭയങ്കര ശബലതയുള്ള ഒരു മൃഗമായിട്ടാണ്, ചഞ്ചലത. അപ്പോ എത്ര നെഗറ്റീവ്സ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഉള്ളുകൊണ്ട് ഈശ്വരനെ ഓർമ്മിച്ച് ആ ഈശ്വരനുമായിട്ടുള്ള നല്ല സംബന്ധം പുലർത്തി നമ്മൾ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കർമ്മത്തിൽ വിജയം പ്രാപ്താക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈശ്വരനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എല്ലാവരും ആദ്യം വെക്കണം. അത് അച്ഛനായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും ബന്ധുവായിട്ടാണെങ്കിലും തന്റെ ഒരു കുട്ടിയായിട്ടാണെങ്കിലും ഒരു സുഹൃത്താണെങ്കിലും, അതായത് നമ്മളെങ്ങനെ നമ്മുടെ ലൗകിക ജീവിതത്തില് സാധാരണ കുടുംബ ജീവിതത്തില് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നമുക്ക് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എത്ര ദൂരത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾ എത്ര കർമ്മത്തിൽ ബിസി ആണെങ്കിലും ഇടയിലെങ്കിലും നമുക്ക് ഒരു സെക്കൻഡ് ഓ അവര് ഭക്ഷണം കഴിച്ചോ എന്തോ, അല്ലെ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആളുണ്ടോ എന്തോ, ആ ഒരു സങ്കല്പം നമുക്ക് വരിക തന്നെ ചെയ്യും. അപ്പോ എവിടെ സംബന്ധമുണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്മൃതി വരിക തന്നെ ചെയ്യും. അപ്പൊ ഈശ്വരനുമായിട്ടൊരു സംബന്ധം നമ്മൾ പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ടുള്ള ആ ഒരു സ്മൃതിയും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. പക്ഷെ മനുഷ്യൻ എന്ന് അങ്ങനെയല്ല ചെയ്യണത്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇപ്പൊ ഹനുമാന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഈ സീത കുങ്കുമം തൊട്ടിരിക്കുന്ന കണ്ടപ്പോ അല്ലേ, ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇത് സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ അപ്പൊ ഹനുമാൻ
കുങ്കുമം
എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ അപ്പൊ ഈശ്വരന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതും ഭക്തിയുടെ ഒരു ഒരു നിർവചനമല്ലേ?
ഈശ്വരന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാർത്ഥം ഈശ്വരന്റെ ഏറ്റവും ഉയർന്ന മഹാവാക്യങ്ങളാണ് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ അതിലെ ശ്രീമതം എന്ന് പറയും, ശ്രേഷ്ഠമതം. അപ്പൊ ഈശ്വരന്റെ ശ്രേഷ്ഠമതം അല്ലെങ്കിൽ ഈശ്വരീയ ഡയറക്ഷൻ, ഈശ്വരീയ മര്യാദകൾ, ഈശ്വരീയ വചനങ്ങൾ ആരതിന്റെ ജീവിതത്തിൽ പകർത്തുന്നു, ശരിക്കും അവരെ മാത്രമേ നമുക്ക് ഉത്തമ ഭക്തൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഹനുമാനിൽ നമ്മൾ അതാണ് കാണുന്നത്. ശ്രീരാമൻ എന്തിഷ്ടമുണ്ടോ അത് ഹനുമാൻ ചെയ്യുമായിരുന്നു. സീതയാണെങ്കിലും അതുപോലെയായിരുന്നു. തന്റെ സ്വാമിക്ക് എന്തിഷ്ടമുണ്ടോ അതായിരുന്നു സീതയും ചെയ്തിരുന്നത്. അപ്പൊ അതേപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈശ്വരന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ, കാരണം ഈശ്വരൻ അർത്ഥം നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് സർവജ്ഞനാണ്, സർവ്വ അറിവിന്റെയും ഉറവിടമാണ് ഈശ്വരൻ, ജ്ഞാന സൂര്യനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഈശ്വരീയ ജ്ഞാനം, ഭഗവാൻ എന്ത് അറിവാണോ നമുക്ക് നൽകണം, ഈശ്വരീയ ജ്ഞാനമാണോ നൽകുന്നത്, ആ ജ്ഞാനത്തിനെ തന്നെയാണ് ശ്രീമതം എന്ന് പറയണം. അപ്പൊ ആ ശ്രീമതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആ ശ്രീമതം അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെയാണ് യഥാർത്ഥ ഭക്തൻ. അതായത് ഈശ്വരീയ ജ്ഞാനത്തിനെ ആധാരത്തിൽ ജീവിതത്തിന്റെ ആധാരമാക്കി എടുത്തിട്ടുള്ളത്.
അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഭക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ഭക്തി നമ്മളെ പതുക്കെ പതുക്കെ ജ്ഞാനത്തിലേക്ക്.
തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ഭക്തിയുടെ ഫലമാണ് ജ്ഞാനം. ഒരു യഥാർത്ഥ ഭക്തൻ ഉത്തമ ഭക്തൻ അർത്ഥം ഉത്തമ ഭക്തൻ ഒരു ജ്ഞാനിയും കൂടിയാണ്. ജ്ഞാനി അർത്ഥം കുറെ അറിവുകളും വിവരങ്ങളും നേടി എന്നുള്ളതല്ല, ജ്ഞാനം എന്നുള്ള വാക്കിനർത്ഥം വിവേകം എന്നാണ്. വിവേകം അല്ലെങ്കിൽ വേർതിരിച്ചറിയ, നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം എന്ത് വേണ്ട, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ചറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയാം. അപ്പൊ അതാണ് ഈശ്വരീയ ജ്ഞാനം നമുക്ക് നൽകുന്നത്.
ശരിപ്പോ ശ്രീമതം എന്ന് പറഞ്ഞു, ഈശ്വരന്റെ നിർദ്ദേശങ്ങൾ. ഈശ്വരൻ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈശ്വരനിപ്പോ എന്തായിരിക്കും നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഈശ്വരന് പറയാനുള്ളത് എന്താണ്?
കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈശ്വരൻ ഏറ്റവും ഉപരി മാതാവ് പിതാവ് സുഹൃത്ത് അങ്ങനെ പല സംബന്ധങ്ങളും പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും ഉപരി ഈശ്വരനെ പറയുന്നത് പരമപിതാവ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗോഡ് ഫാദർ എന്ന് പറയും. അപ്പൊ ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയെ പ്രതി എന്താണ് ആഗ്രഹിക്കുക? ആ കുട്ടി നല്ല രീതിയിൽ നടക്കണം, നല്ല വഴിയിലൂടെ നടക്കണം, അല്ലെ നന്നായി വളരണം, ഒരു സൽപുത്രനായിട്ട് മാറണം. അപ്പൊ അത് തന്നെയാണ് ഈശ്വരനെ നമ്മളെ പ്രതി ആഗ്രഹിക്കണം. കാരണം ഈശ്വരൻ ജ്ഞാനത്തിന്റെ ഉറവിടമായതുകൊണ്ട് ആ ഈശ്വരീയ ജ്ഞാനത്തിലൂടെ ഭഗവാൻ നമ്മളെ ഒരു സൽപുത്രനാക്കി മാറ്റാനുള്ള കാര്യമാണ് പഠിപ്പിച്ചിരുന്നത്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, അപ്പൊ ഈശ്വരന്റെ ആഗ്രഹം, ഈശ്വരൻ എന്തായാലും മനുഷ്യന്റെ ഇന്നത്തെ ഈ ഈ അവസ്ഥ, ഈശ്വരന് അത് കണ്ടിട്ട് വിഷമം തോന്നുന്നുണ്ടോ തോന്നുന്നില്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലോകത്തിന്റെ പൊതുവായി നമ്മളൊരു ഫാക്ടറി തുടങ്ങി, അത് ആദ്യമൊക്കെ നന്നായി നടന്നു, പിന്നെ അത് വളരെ മോശമായ രീതിയിൽ പോയി, യൂണിയനായി, പ്രശ്നങ്ങളായി, സമരങ്ങളായി, ഓണർക്ക് തീർച്ചയായും വളരെ വിഷമം തോന്നി. ഈശ്വരന് ഈ ലോകത്തിന്റെ അവസ്ഥ കണ്ടിപ്പോ എന്ത് തോന്നുന്നുണ്ടാവും?
അല്ല, ഈശ്വരനർത്ഥം, ഈശ്വരൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ശക്തി മാത്രല്ല, ഒരു സർവ്വഗുണങ്ങളുടെയും സർവ്വശക്തികളുടെയും സാഗരവും കൂടിയാണ് ഈശ്വരൻ. അപ്പൊ ദയാസാഗരൻ, കരുണാസാഗരനായ ഈശ്വരന് തീർച്ചയായിട്ടും നമ്മളുടെ ഗതി കണ്ടിട്ട് ദയ തോന്നുന്നുണ്ട്, കരുണ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗീതയിൽ ഒരു വാക്ക് പറയാറുണ്ട്, എപ്പോഴാണോ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കണം, അപ്പൊ വീണ്ടും ഞാൻ ഈ ഭൂമിയിലേക്ക് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവതരിക്കുമെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കലിയുഗമാണ്, കലിയുഗത്തിൽ ഇത്രയും വളരെയധികം അനീതി അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈശ്വരന്റെ അവതരണ സമയം ആയി, ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ എന്ത് പറയുന്നു അതനുസരിക്കുക, ഈശ്വരന്റെ ശ്രീമതം നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുക. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാവുള്ളൂ. അതായത് ജ്ഞാനയുക്തമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം.
അപ്പൊ ഈശ്വരന്റെ ഈ മഹാവാക്യങ്ങളെ തന്നെയാണ്
ഈശ്വരീയജ്ഞാനം എന്ന് പറയുന്നത്.
സിസ്റ്റർ, യഥാർത്ഥത്തിൽ ഇപ്പൊ ഭക്തിയാണെങ്കിലും ഇപ്പോ ഭക്തി ചെയ്ത് നമ്മൾ ജ്ഞാനത്തിലേക്ക് എത്തുന്നു. എന്തായാലും ഭക്തി അഥവാ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഒരു ഒരു പരിവർത്തനത്തിന് വേണ്ടിയാണ്, ഒരു ഒരു മാറ്റത്തിന് വേണ്ടിയാണ് അല്ലേ. ഏറ്റവും വലിയൊരു വിഷയം എനിക്ക് തോന്നുന്നത് ഈ സ്വന്തം ഉള്ളിലുണ്ടാവേണ്ട പരിവർത്തനം, ഈ സ്വപരിവർത്തനത്തിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്?
അതായത് സ്വപരിവർത്തനത്തിന് ആദ്യം ആവശ്യം ഈശ്വരീയ ജ്ഞാനാണ്. അതായത് സ്വയം ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. ഈശ്വരീയ ജ്ഞാനത്തിൽ തന്നെ ഫസ്റ്റ് സ്വയം ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. കാരണം എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കാതെ, എനിക്ക് എന്റെ തിരിച്ചറിവില്ലാതെ എനിക്കൊരിക്കലും സ്വപരിവർത്തനം നടത്താൻ പറ്റില്ല.
എന്ന് വെച്ചാൽ എന്റെ ഉള്ളിലുള്ള ഗുണങ്ങൾ എന്താണ്, ശക്തികൾ
എന്താണ്, അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം. എന്റെ നെഗറ്റീവ് ഭാഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എന്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗത്തെ മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കാനും, അതേപോലെ എന്റെ പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ ഗുണങ്ങളുണ്ടോ വിശേഷതകളുണ്ടോ അതിനെ വളർത്തിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം.
എനിക്ക് സിസ്റ്റർ ഇപ്പൊ ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞു, ജ്ഞാനം കേൾക്കണം. ജ്ഞാനം കേൾക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിൽ ഈ പരിവർത്തനം ഉണ്ടാവുന്നുണ്ടോ? കാരണം ലോകത്തിൽ എത്രയോ പ്രഭാഷണങ്ങൾ എത്രയോ എത്രയോ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്, പക്ഷെ എന്നിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം ലോകത്ത് കാണുന്നില്ല. ജ്ഞാനം കേൾക്കുന്നത് കൂടാതെ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്?
അതായത് ലോകത്തിലെ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോ ഗീതയായിക്കോട്ടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള പുരാണങ്ങളായിക്കോട്ടെ, എല്ലാവരും അത് പാരായണം ചെയ്യും. നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ, പാരായണം ചെയ്യാം. അപ്പൊ അത് വായിക്കുന്നോണ്ട് മാത്രം കാര്യമില്ല, അതിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞിട്ടുള്ളതിനെ നമ്മളെ ജീവിതത്തിൽ ആചരിക്കണം. അതിനെ നമ്മളെ ജീവിതത്തിൽ അതിനെ കൊണ്ടുവരണം. ധാരണായുക്തമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ കൊണ്ടുവരണം. പക്ഷെ അതിനാരും ഇന്ന് മുതിരണില്ല. പ്രഭാഷണം ചെയ്യാനും കാര്യങ്ങൾ പറയാനും എല്ലാവരും വളരെയധികം സമർത്ഥരാണ്, പക്ഷെ അത് പ്രകാരം ജീവിക്കാനായിട്ട് ആരും നോക്കണില്ല.
ശരി, ധ്യാനം, യോഗം, ഇങ്ങനെ പല പല വാക്കുകൾ, ഇതെല്ലാം ഒന്ന് തന്നെയാണോ യഥാർത്ഥത്തിൽ?
വാസ്തവത്തില് മനുഷ്യര് പലതരത്തിലുള്ള ധ്യാനം അന്നത്തെ ലോകത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ധ്യാനത്തിലൂടെ അവർ മനസ്സിനെ കുറച്ച് സൈലന്റ് ആക്കുക, മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നുള്ളതിലൂടെ മാത്രമേ ഇതാക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ രാജ്യയോഗ ധ്യാനം എന്ന് പറയുന്നുണ്ട്. യോഗം എന്നുള്ള വാക്കിനെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുക, സമ്മേളനം കൂടുക. അപ്പൊ ഇവിടെ രാജ്യയോഗം എന്ന് പറയുന്നത് ഈശ്വരനും ജ്ഞാനും തമ്മിലുള്ള യോഗത്തിനെയാണ്. പക്ഷെ ഇവിടെ ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചിരുന്ന ഇത്രയുള്ളൂ, സങ്കല്പശക്തി ഈശ്വരനിലേക്ക് ഏകാഗ്രാക്കുക. അതായത് നമ്മുടെ സങ്കല്പത്തിനെ ഈശ്വരനിലേക്ക് നയിക്കുകയാണെങ്കിൽ, സങ്കല്പത്തിനെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ, ശുദ്ധവും ശ്രേഷ്ഠവുമായിട്ടുള്ള സങ്കല്പം ഈശ്വരനിലേക്ക് വെക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അതിലൂടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ പറ്റും.
ഈ വാക്ക് തന്നെ വളരെ പ്രത്യേകം.
അതെ, രാജ്യയോഗം, അതായത് സ്വയം അവനവന്റെ മേലെ രാജാവായിട്ട് മാറുക. എന്റെ ശരീരം, എന്റെ കർമ്മേന്ദ്രിയങ്ങള്, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, അപ്പൊ ഈ ശക്തികളുടെ മുകളിൽ നമുക്ക് രാജകീയത കൊണ്ടുവരണം. അപ്പൊ അതിന് ഒരേ ഒരു ഈശ്വരീയ ശക്തിയിലൂടെ മാത്രമേ ഇത് സാധിക്കുള്ളൂ.
സിസ്റ്റർ, ഇപ്പൊ രാജയോഗത്തിന്റെ ഈ അഭ്യാസം, അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതിന്റെ മെത്തേഡ് എന്താണ്? അത് എത്ര കാലം നമ്മൾ ചെയ്യണം?
അതായത് രാജയോഗ അഭ്യാസം എന്ന് പറയുന്ന സമയത്ത് നമുക്കത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണ്. അതായത് സ്വാഭാവികമായിട്ടുള്ള സ്മൃതി, ഈശ്വരനെ ഓർമ്മിക്കുക എന്നുള്ളതാണ് ധ്യാനം. അപ്പൊ നമ്മൾ സാധാരണ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഇരുന്ന് ചെയ്യുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്.
തീർച്ചയായിട്ടും ധ്യാനത്തിന് നമുക്ക് കുറച്ച് സമയം കണ്ടെത്തണം,
അതെ ആവശ്യമാണ്. പക്ഷേ ഭഗവാൻ ഗീതയിൽ പറയുന്നത് നിങ്ങൾ കർമ്മയോഗ്യായിട്ട് മാറും. അതായത് കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾ നിരന്തരം ഈശ്വരന്റെ സ്മൃതിയിൽ കർമ്മം ചെയ്യും. ഈശ്വരന്റെ ഓർമ്മയിൽ, ഈശ്വരനാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള സ്മൃതിയിൽ കർമ്മം ചെയ്യണം. അപ്പൊ അതിന് ആദ്യം നേരത്തെ പറഞ്ഞല്ലോ, അതായത് സ്വയം ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. എന്നെ മനസ്സിലാക്കിയാലേ എനിക്ക് എന്റെ അച്ഛനായിട്ടുള്ള പരമാത്മാവിന്റെ സ്മൃതിയിലിരിക്കാൻ പറ്റുള്ളൂ, ഈശ്വരീയ ശക്തികൾ എനിക്ക് നിറയ്ക്കാൻ പറ്റുള്ളൂ. കാരണം അച്ഛന്റെ സർവ്വസമ്പത്തും ഒരു കുട്ടിക്ക് അവകാശമുള്ളതാണ്. അപ്പൊ ഞാൻ ആത്മാന്നുള്ള സ്മൃതിയിലിരിക്കുകയാണെങ്കിൽ എനിക്ക് പരമാത്മാവിന്റെ ശക്തികൾ എന്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് കഴിയും.
അപ്പൊ എനിക്ക് തോന്നുന്നു ആ സ്മൃതി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ സ്മൃതി തന്നെയാണ് യഥാർത്ഥത്തിൽ ശക്തി തരുന്നത് അല്ലെ. അപ്പോ ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈശ്വരന്റെ സ്മൃതിയാണ്, ഈശ്വരന്റെ സ്മൃതിയിൽ കൂടെ ഉള്ള ശക്തികളാണ് വരുന്നത്. സിസ്റ്റർ, ഇന്ന് രാജയോഗം എന്ന ഈ ജീവിത രീതിയെക്കുറിച്ച് ബ്രഹ്മകുമാരി ശിശുരിയ വിശ്വവിദ്യാലയം സൗജന്യമായി ഇത് അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ രാജയോഗത്തിന്റെ വിവിധ വശങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പരിശീലിച്ച് ഇതിന്റെ ഏറ്റവും ഉയർന്ന പടിയിലേക്ക് എത്തുക തന്നെ വേണം.
കാരണം ഓരോ ഘട്ടങ്ങളാണ്.
അതെ. അപ്പോ ഇന്നത്തെ ഈ ഈ നമ്മുടെ ഭക്തി എന്നുള്ള ഈ വിഷയത്തിൽ ഇത്രയും സമയം ചെലവഴിച്ച് ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ജ്ഞാനത്തിൽ ഭക്തിയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് അതിനെ എത്തിച്ച് ജീവിതത്തിന്റെ സാർത്ഥകതയിലേക്ക് കൊണ്ടുപോവുക. കാരണം പലരും ഭക്തിയും ജ്ഞാനവും വളരെ വ്യത്യസ്തമായ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ ഭക്തിയിൽ നിന്ന് നമ്മൾ ജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇനി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഭക്തിയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഈ യാത്ര തന്നെയാണ് യഥാർത്ഥത്തിൽ ജ്യോതിർഗമയ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അജ്ഞാനത്തിന്റെ ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിന്റെ പ്രവാഹത്തിലേക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള ഈ യാത്ര നമ്മൾ ഇനിയും തുടരും. ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക. ഇന്നിത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്, പുതിയ ഉൾക്കാഴ്ചകളിലൂടെ സഞ്ചരിച്ചതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിർഗമയുടെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം